2022 December 12 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് അനിത. ഗുരുദേവന്റെ സായാഹ്ന ഗീതോപദേശം, എഴുതിയത് സ്വാമി സച്ചിദാനന്ദ. പ്രസിഡന്റ് ശിവഗിരി മഠം. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ശിവഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. December 15 മുതൽ ഗുരുദേവ കൃതികളെയും തീർത്ഥാടന ലക്ഷ്യങ്ങളെയും ആസ്പദമാക്കി സന്യാസിവര്യന്മാരുടെയും ആചാര്യന്മാരുടെയും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദിവസവും പ്രഭാതത്തിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന പർണശാലയിൽ വച്ച ശാന്തിഹോമ മഹായജ്ഞവും ശാരദാമഠത്തിലും മഹാസമാധിയിലും വിശേഷാൽ ഗുരുപൂജയും ശാശ്വത മഹാഗുരുപൂജയും നടത്തപ്പെടുന്നു. കഴിഞ്ഞൊരു ദിവസം ശിവഗിരി തീർത്ഥാടനം സംബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അതിൽ അധ്യക്ഷത വഹിച്ചത് ഒരു ശാഖായോഗം പ്രസിഡന്റാണ്. അദ്ദേഹം പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളായി ഉദ്ദേശിച്ച 8 കാര്യങ്ങളിൽ നാം വേണ്ടവിധം വളർച്ച സമ്പാദിച്ചിട്ടുണ്ട്. ഇനി പുതിയ പരിപാടികളാണ് ആവശ്യം. വാസ്തവത്തിൽ അത് ശരിയല്ലേ? ഒരു കാലത്ത് നമുക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, ശുചിത്വം വേണ്ടവണ്ണം ഉണ്ടായിരുന്നില്ല. ഈശ്വരഭക്തിയും കൃഷിയും കൈത്തൊഴിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക ശാസ്ത്രവിദ്യയും വ്യാപകമായതുകൊണ്ട് ഇനിയൊരു നവീന പദ്ധതി ഉൾപ്പെടുത്തി വേണം ശിവഗിരി തീർത്ഥാടന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായാലും തീർത്ഥാടന ലക്ഷ്യങ്ങളായിരിക്കുന്ന 8 കാര്യങ്ങൾ ഗുരുദേവൻ നാഗമ്പഴത്തെ മാവിൻ ചുവട്ടിൽ വച്ച് ഉപദേശിക്കുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം. അത് ശ്രീനാരായണ സമൂഹത്തിനുവേണ്ടി, ലോകത്തിനുവേണ്ടി ഗുരുദേവൻ നൽകിയ അന്ത്യസന്ദേശമാണ്. അതുകഴിഞ്ഞ് അവിടുന്ന് കോട്ടയത്ത് നിന്നും വൈക്കത്തേക്ക് എഴുന്നള്ളുകയും പിന്നീട് ശിവഗിരിയിൽ പോയി വിശ്രമിച്ച് മഹാസമാധി പ്രാപിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ അവസാന സന്ദേശമാണിത്. സായാഹ്ന ഗീതോപദേശം എന്നാണ് ഞാനതിന് പേര് നൽകിയിട്ടുള്ളത്. ഭാഗവതം എടുത്തു പഠിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിത സായാഹ്നത്തിൽ പരിനിർവാണത്തിന് മുൻപ് നൽകുന്ന ഉപദേശമുണ്ട്. കൃഷ്ണന്റെ ഭഗവത്ഗീത നമുക്കറിയാം. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ അന്ത്യസന്ദേശമാണ് തീർത്ഥാടന സന്ദേശവും ശിവഗിരി തീർത്ഥാടനവും. ഏതിനും ഒരു ലക്ഷ്യം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗുരുദേവൻ 8 കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. ഈ 8 കാര്യങ്ങളിൽ വാസ്തവത്തിൽ ഒരു സമൂഹത്തിന്റെ ഭൌതികവും അധ്യാത്മികവുമായ സമർപ്പിതമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ശ്രീനാരായണ ദർശനത്തിന്റെ അന്തർധാര ആത്മീയ ഭൌതിക ദർശനങ്ങളുടെ സമന്വയമാണ് ഒരു രാജ്യത്തിന്റെ തന്നെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങളിൽ ഗുരുദേവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ശ്രീനാരായണ ഗുരുദേവനെ സമുന്നതനായ രാഷ്ട്രീയ മീമാംസകനായി കാണാൻ സാധിക്കും. ജീവിതത്തെ സമ്യക്കായി സമഗ്രമായി സാക്ഷാത്കരിക്കാൻ, വികസിതമാക്കാൻ ഈ 8 കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കണം. അത് ചിട്ടയോടുകൂടി ജീവിതത്തിൽ പകർത്തണം. അപ്പോഴാണ് വ്യക്തിക്കും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനമുണ്ടാകൂ. അതാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗുരുദേവൻ നമുക്ക് നൽകിയ സൂക്തം വിദ്യകൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്നാണ്. അത് ചില ആളുകൾ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്നാണ് ഗുരുദേവൻ പറഞ്ഞതെന്ന് എഴുതി കാണിക്കുന്നു. അങ്ങനെയല്ല, സ്വാതന്ത്ര്യം അവനവനെ തന്നെ നിയന്ത്രിക്കുന്നതാണ് സ്വാതന്ത്ര്യം. തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സ്വയം നിയന്ത്രിച്ച് ആത്മാനുഭൂതിയിൽ ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ പരമമായ സ്വാതന്ത്ര്യപ്രാപ്തി, വിദ്യാഭ്യാസത്തിന്റെ പരമമായ പരിണാമ ഗുപ്തി. സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് യഥാർത്ഥമായ ഈശ്വരാനുഭൂതിയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. വിദ്യയെ ഗുരുദേവൻ രണ്ടായി തിരിക്കുന്നുണ്ട്. ആത്മോപദേശ ശതകത്തിൽ സമ എന്നും വിഷമ എന്നും എല്ലാറ്റിനെയും ഏകമായി അറിയുന്നത് സമ. അപ്പോൾ നാനാതത്വത്തോടുകൂടിയ അറിവ് വിഷമയും. ആത്മോപദേശ ശതകത്തിൽ 35 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളെ ആസ്പദമാക്കിയ ഗുരുദേവന്റെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ തീസീസ് സമർപ്പിച്ചാണ് നടരാജഗുരു ഡോക്ടർ നടരാജനായത്. പിന്നീട് അദ്ദേഹം നടരാജഗുരുവായി മാറി. കൃഷിയിലും കച്ചവടത്തിലും കൈത്തൊഴിലിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ പിന്നിലാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു ഈ 15 ശ്ലോകങ്ങളിലായി എഴുതിവച്ചിരിക്കുന്ന അറിവ് എന്ന കൃതിക്ക് തത്തുല്യമായി മറ്റൊന്ന് ഋണാമഗുപ്തി പരമപ്രയോജനത്തിലെത്തിക്കാൻ മലയാളിക്ക് സാധിച്ചിട്ടില്ല. വിദ്യയുടെ പരമപ്രയോജനം വിവേകമാണ്, വേർതിരിച്ചറിയുക എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം. വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വേർതിരിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഗുരുവിന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിനടുത്തെത്താൻ ഇനിയും നാം ഏറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര വിഷയങ്ങളിലും ശ്രീനാരായണ ഗുരുവിന്റെ വിവക്ഷയനുസരിച്ച് മുന്നേറാൻ കേരളീയർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ഗുരു ഉപദേശിച്ച ഈശ്വരഭക്തിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നരഭോജികൾ അഴിഞ്ഞാടുന്നു. ചാത്തനും യക്ഷിയും പേയും ദൈവങ്ങളായി ഇന്നും തുടരുന്നു. ദൈവദശകത്തിൽ പറയുന്ന ദൈവത്തെ അവരറിയില്ല. ഗുരുദേവന്റെ സായാഹ്ന ഗീതോപദേശമായ ഈ അഷ്ടാംഗ വിഷയങ്ങൾ മാനവ പുരോഗതിക്കുള്ള മാർഗരേഖയാണ്. ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ 90 വർഷങ്ങളായി കേരളത്തിൽ ചെലുത്തിയ സ്വാധീനശക്തി വാകാതീതമാണ്. കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ, രാഷ്ട്രീയ രംഗങ്ങളിലെ അത്യുന്നതരൊക്കെ തന്നെയും ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നിരവധി പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തീർത്ഥാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭാരതത്തിൽ അടുത്തകാലത്തുണ്ടായിട്ടുള്ള പ്രമുഖരായ ആത്മീയാചാര്യന്മാരും ഗുരുവര്യന്മാരും തീർത്ഥാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന ഇവിടെ സാദരം കുറിക്കട്ടെ. കഴിഞ്ഞ 90 വർഷങ്ങളായി മതസൌഹാർദ്ദം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന തുടങ്ങി ഗുരു ഉപദേശിച്ച 8 ഉപദേശങ്ങളിലൂന്നി നിന്നുകൊണ്ടുള്ള സമ്മേളനങ്ങളിലൂടെ പ്രചോദന ശക്തി കൊണ്ട് കേരളത്തിന് ഏറെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ശിവഗിരി തീർത്ഥാടനവും പ്രേരക ശക്തിയായിട്ടുണ്ട്. തീർത്ഥാടനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഗുരുകാരുണ്യവും അറിവും നേടി ഭക്തജനങ്ങൾ ധന്യരാവുക. വിശദവിവരങ്ങൾക്ക് ലേഖകന്റെ ഫോൺ നമ്പർ 9444755149.